ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജസ്ഥാനിലെ പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം വീക്ഷിക്കും. രാജ്യവികസനത്തിന് സഹായകമാകുന്ന ദീർഘകാല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു ബജറ്റിന്റെ ഫലപ്രാപ്തി വിലയിരുത്തേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന 8-ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകം പിൻവലിക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും ഡൽഹി കോടതി കുറ്റവിമുക്തരാക്കി. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജയ്സാൽമീർ വ്യോമസേനാ സ്റ്റേഷനിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ പ്രചണ്ഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര ചെയ്തു. ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിന്റെ സവിശേഷതകളെക്കുറിച്ച് രാഷ്ട്രപതിയോട് വിവരിച്ചു. ഉയരം കൂടിയ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രചണ്ഡ് എന്ന ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ടശേഷിയുടെ മികവ് വർദ്ധിപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസവും രാഷ്ട്രപതി വീക്ഷിക്കും. രാജ്യത്തിന്റെ വികസനത്തിന് സഹായകമാകുന്ന ദീർഘകാല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു ബജറ്റിന്റെ ഫലപ്രാപ്തി വിലയിരുത്തേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായുള്ള സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, ധനകാര്യം എന്ന വിഷയത്തിൽ നടക്കുന്ന ബജറ്റാനന്തര വെബിനാറിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക പ്രക്രിയകൾക്കുള്ള നടപടികൾ ലളിതമാക്കുകയും സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്തതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് ബജറ്റ് ഊർജ്ജം പകർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
अब हम देश की विकास यात्रा के एक महत्वपूर्ण समय में हैं. ये वो समय है जब हमारी अर्थव्यवस्था तेज गति से आगे बढ़ रही है और साथ ही पिछले एक दशक में भारत ने असाधारण रेजिलियंस दिखाई है और ये संयोग से नहीं आई है. हमारी रेजिलियंस कन्विक्शन ड्रिवन रिफॉर्म्स की देन है.
2026-27 കേന്ദ്ര ബജറ്റിനെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ബജറ്റാനന്തര വെബിനാർ പരമ്പരയിലെ ആദ്യത്തേതാണിത്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ വെബിനാർ ലക്ഷ്യമിടുന്നു. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന 8-ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകം പിൻവലിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശം നൽകി. കോടതിയെ അവഹേളിക്കാൻ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന പാഠഭാഗം ഉൾപ്പെടുത്തിയതിന് 8-ാം ക്ലാസ്സിലെ NCERT സോഷ്യൽ സയൻസ് പുസ്തകത്തിന് സുപ്രീംകോടതി നേരത്തെ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മാർച്ച് 11 കോടതി കേസ് വീണ്ടും പരിഗണിക്കും. സ്വാതന്ത്ര്യസമര സേനാനി ചന്ദ്രശേഖർ ആസാദിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അനീതിക്കെതിരെ ഉറച്ചുനിൽക്കാനുള്ള ദൃഢനിശ്ചയമാണ് യഥാർത്ഥ വീര്യം എന്ന് ചന്ദ്രശേഖർ ആസാദിന്റെ ജീവിതം പഠിപ്പിക്കുന്നുവെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആദ്യ റൌണ്ട് ചർച്ചകൾ ന്യൂഡൽഹിയിൽ വിജയകരമായി പൂർത്തിയായി. 4 ദിവസത്തെ ചർച്ചയ്ക്കാണ് ഇന്നലെ സമാപനമായത്. ചരക്ക് സേവനം, വ്യാപാരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, ഭൌതിക സ്വത്തവകാശം, ഡിജിറ്റൽ വ്യാപാരം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തു. ഭൌമ ഭൌതിക പര്യവേക്ഷണം, സംസ്കാരം, മത്സ്യബന്ധനം, UPI, വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ഇസ്രായേലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് ധാരണാപത്രങ്ങൾ കൈമാറിയത്. ആഴത്തിലുള്ള വിശ്വാസം, ജനാധിപത്യ മൂല്യം എന്നിവയിലധിഷ്ഠിതമായാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇസ്രായേൽ ഭീകരാക്രമണത്തെയും പഹൽഗാം ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും അപലപിച്ചു. ഇന്ത്യൻ വംശജരായ ജൂത സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിച്ചു. പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം വിജയകരമായിരുന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം സവിശേഷ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. രണ്ടു ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും AIDMK കോർഡിനേറ്ററുമായ ഒ പന്നീർസെൽവം, അദ്ദേഹത്തിന്റെ മകനും മുൻ MPയുമായ രവീന്ദ്രനാഥ് എന്നിവർ ഇന്ന് ഭരണകക്ഷിയായ DMKയിൽ ചേർന്നു. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനമായ അറിവാലയത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ അനുയായികളും DMKയിൽ ചേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും ഡൽഹി കോടതി കുറ്റവിമുക്തരാക്കി. CBI കുറ്റപത്രം പരിഗണിക്കാൻ ഡൽഹി റോസ് അവന്യൂ കോടതി വിസമ്മതിച്ചു. കുറ്റപത്രത്തിൽ തെളിവുകളുടെ അഭാവമുണ്ടെന്ന് പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. കേസിലുൾപ്പെട്ട മറ്റ് 21 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. താൻ സത്യസന്ധനാണെന്നും സത്യം വിജയിച്ചുവെന്നും ശ്രീ കെജ്രിവാൾ പ്രതികരിച്ചു. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി MB രാജേഷ് അധ്യക്ഷത വഹിച്ചു. വളർന്നുവരുന്ന തലമുറയ്ക്ക് പിടിച്ചു നിൽക്കാൻ നൈപുണ്യ വികസനം ഏറെ അനിവാര്യമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മന്ത്രി P രാജീവും സന്നിഹിതനായിരുന്നു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ബ്രഹ്മപുരത്തെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമിയിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം January 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. പശ്ചിമബംഗാളിലെ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിൽ 7,08,00,000 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 58,00,000 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണം കമ്മീഷൻ തള്ളി. അഗ്നിവീർ, സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് വിരമിക്കലിന് ശേഷവും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ സഹകരണ സംവിധാനത്തിന് തുടക്കമിട്ട് ഇന്ത്യൻ സൈന്യവും റെയിൽവേയും. വിശദാംശങ്ങളിലേക്ക്.
മുൻ സൈനികരെ വേഗത്തിൽ നിയമിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിനുമായി സാധാരണ നിയമന പ്രക്രിയകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യൻ റെയിൽവേയിലുടനീളം കരാർ അടിസ്ഥാനത്തിൽ മുൻ സൈനികരെ നിയമിക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചു. നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധ സേനകളും റെയിൽവേ ഡിവിഷനുകളും തമ്മിൽ ഇതുവരെ 9 ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്. നിലവിലുള്ള റിക്രൂട്ട്മെന്റ് സംവിധാനത്തിനുള്ളിൽ മുൻ സൈനികരുടെയും മുൻ അഗ്നിവീറുകളുടെയും ഘടനാപരമായ പങ്ക് പ്രോത്സാഹിപ്പിക്കുകയും ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ സംവിധാനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് ന്യൂസിലാന്റിനെ നേരിടും. കൊളംബോയിലെ R പ്രേമദാസ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ദി കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്വാഗതം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമ പോരാട്ടം നടത്തിയ ഹർജിക്കാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ന് മുംബൈയിലെത്തും. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജസ്ഥാനിലെ പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസം വീക്ഷിക്കും. രാജ്യവികസനത്തിന് സഹായകമാകുന്ന ദീർഘകാല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു ബജറ്റിന്റെ ഫലപ്രാപ്തി വിലയിരുത്തേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശിക്കുന്ന 8-ാം ക്ലാസ്സിലെ NCERT പാഠപുസ്തകം പിൻവലിക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും ഡൽഹി കോടതി കുറ്റവിമുക്തരാക്കി. എറണാകുളം ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് ന്യൂസിലാന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.